2020 ഒക്ടോബർ 24 ശനിയാഴ്ച. കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മിഴിയോരം പങ്ക്തിയിൽ ബി സന്ധ്യ എഴുതുന്നു. മറ്റുള്ളവർക്കായി ഒരു പുഞ്ചിരി. വരികൾ ലേഖികയുടെ ശബ്ദത്തിൽ കേൾക്കാം.
അക്കിത്തത്തിന്റെ പത്തരമാറ്റുള്ള വരികൾ. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണ് എന്നാത്മാവിലായിരം സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ, ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. നിലത്തോളം കാളിദാസന്റെ മുന്നിൽ കുനിഞ്ഞ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം വിടചൊല്ലി പറന്നു തീരും മുൻപേ പറന്നുപോയ തോന്നൽ. ജ്ഞാനപീഠ പുരസ്കാര നിറവിൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചു. കോവിഡ് കാലം കഴിയുമ്പോൾ നേരിട്ട് പോയി കാണണമെന്ന ആഗ്രഹം ബാക്കിയായി. അദ്ദേഹത്തെ അവസാനം കണ്ടത് തിരുവനന്തപുരത്ത് ONV അനുസ്മരണ ചടങ്ങിൽ ടാഗോർ തിയേറ്ററിൽ വെച്ചാണ്. അന്ന് ഇതിഹാസത്തിന്റെ ഇതളുകൾ എന്ന എന്റെ നോവലിന്റെ കോപ്പി സമർപ്പിക്കുമ്പോൾ ആഹ്ലാദത്തോടെ ഏറ്റുവാങ്ങി അനുഗ്രഹിച്ചു. അക്കിത്തം എന്ന മഹാവൃക്ഷത്തിന്റെ തണൽ പറ്റി നിൽക്കാൻ കഴിഞ്ഞ ഇത്തിരി നിമിഷങ്ങൾ എത്ര ധന്യം. പ്രണാമം മഹാപ്രഭോ. വെളിച്ചം ദുഃഖമാണെന്നറിയുമ്പോഴും സ്വന്തം കവിതയിലൂടെ 1000 സൗരമണ്ഡലം തീർത്ത് ഈ ലോകത്തെ ജീവിക്കാൻ പറ്റിയ ഇടമാക്കി മാറ്റിയതിന്. പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന കാലം. ഞങ്ങൾ ചില കുട്ടികളും അധ്യാപികയും ഒരു മത്സരത്തിൽ പങ്കെടുക്കാനായി കോട്ടയത്ത് നിന്ന് തൃശൂർക്ക് പോകാനായി ട്രെയിനിൽ കയറി. ഞങ്ങളുടെ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് 24 വയസ്സു പ്രായം വരുന്ന യുവതി ഞങ്ങളോട് ഹൃദ്യമായ പെരുമാറ്റത്തിലൂടെ വേഗം അടുത്തു. ലോകത്തെക്കുറിച്ച് അവർക്ക് പൊതുവായി നല്ല വിവരമുണ്ടായിരുന്നു. ഏതോ ജോലിയിൽ പ്രവേശിക്കാനായി തയ്യാറെടുക്കുകയാണവർ. ഞങ്ങൾ രസകരമായി സംസാരിച്ചിരിക്കവേ അവർ ഒരു പാക്കറ്റ് നിലക്കടല ബാഗിൽ നിന്നെടുത്ത് പൊട്ടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നേരെ നീട്ടി. ട്രെയിനിൽ വെച്ച് ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങിക്കഴിക്കാൻ പാടില്ല എന്ന നിയമം തെറ്റിക്കാൻ മടിച്ച ഞങ്ങളുടെ അരികിലേക്ക് പെട്ടെന്നാണ് ഒരു വികലാംഗൻ വന്നു കൈനീട്ടിയത്. യുവതി സ്നേഹപൂർവ്വം ആ നിലക്കടല പൊതി വൃദ്ധന് സമ്മാനിച്ചു. ഞങ്ങളെ ഓരോരുത്തരെയും സമീപിക്കാൻ ഒരുങ്ങിയ വൃദ്ധന് തന്റെ ബാഗിൽ നിന്ന് ചോറ് പൊതിയെടുത്ത് കൊടുത്തുകൊണ്ട് അവർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി വകയാണ്. നിറഞ്ഞ ഒരു പാൽപുഞ്ചിരി ഞങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് കൃതാർത്ഥതയോടെ ആ വൃദ്ധൻ ഞങ്ങളെ ഓരോരുത്തരെയും നോക്കി കൈകൂപ്പിക്കൊണ്ട് സ്ഥലം വിട്ടു. ആ യുവതിയുടെ പേരെനിക്ക് ഓർമ്മയില്ല. എങ്കിലും അപരിചിതരായ ആളുകളുമായി ഇടപെടുന്നത് എങ്ങനെയെന്നതിന് അന്നോളം കണ്ടിട്ടുള്ള ഏറ്റവും ഉത്തമ മാതൃകയായി തോന്നി. അത്തരം അവസരങ്ങളിൽ ആ യുവതിയുടെ ചിത്രം മനസ്സിലെത്തും. അതുപോലെ പെരുമാറാൻ പഠിക്കൂ എന്ന് സ്വയം ഓതും. മടിയും സങ്കോചവും കൂടാതെ എല്ലാവരോടും പ്രസന്നമായി ഇടപെടാൻ കഴിയുക എന്നത് വലിയൊരു ഗുണമാണ്. എന്റെ ആദ്യത്തെ രാജ്യാന്തര യാത്രയിൽ പാതിരാ സമയത്ത് ബാങ്കോക്ക് എയർപോർട്ടിലെത്തി. കണക്ഷൻ ഫ്ലൈറ്റ് രാവിലെയേ ഉള്ളൂ. ഞാൻ അവിടെ കണ്ട പോസ്റ്റ് ഓഫീസിൽ കയറി. പ്രസന്നവതിയായ ഒരു പെൺകുട്ടിയാണ് പോസ്റ്റ് ഓഫീസ് നടത്തുന്നത്. അവളുടെ ജോലിയോടുള്ള കൂറ് എത്രയാണെന്നോ. ഒരു പോസ്റ്റ് കവർ വാങ്ങി, നമ്മുടെ ചുണ്ടൻ വള്ളത്തിന്റെ പടമുള്ള സ്റ്റാമ്പ്. ഇത് ഞങ്ങളുടെ നാട്ടിലുമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ള ഒരു രാജാവ് തായ്ലൻഡിൽ ഭരണാധികാരിയായി എത്തി രാജ്യം ഭരിച്ചു എന്നൊരു കഥയുണ്ട് എന്ന് ഞാൻ പെൺകുട്ടിയോട് പറഞ്ഞു. അവളുടെ കുഞ്ഞി കണ്ണുകൾ വിടർന്നു. കേരളത്തെക്കുറിച്ച് പല കാര്യങ്ങളും അവൾ ചോദിച്ചു മനസ്സിലാക്കി. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ഒരു കത്തെഴുതി വീട്ടിലേക്ക് പോസ്റ്റ് ചെയ്തു. പല സുവനീറും എന്നെ എടുത്തു കാണിച്ച പെൺകുട്ടി അവയൊക്കെ വാങ്ങാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചു. ചില നാണയങ്ങൾ സുവനീറായി വാങ്ങി. പിന്നെ വെള്ളം വാങ്ങാൻ എവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ സന്തോഷപൂർവ്വം ഒരു കുപ്പി വെള്ളം അവർ എനിക്ക് സമ്മാനിച്ചു. എന്നിട്ട് സംഭാഷണം തുടർന്നു. ബുദ്ധമത വിശ്വാസിയായ പെൺകുട്ടി ബുദ്ധമതത്തെക്കുറിച്ച് ഒരുപാട് അറിയാത്ത അറിവുകൾ എനിക്ക് പകർന്നു നൽകി. പിരിയുമ്പോൾ തന്റെ കാമുകനുമായുള്ള വിവാഹം നടക്കാൻ പ്രാർത്ഥിക്കണേ എന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടു. ഹൃദ്യമായി പെരുമാറാൻ അറിയുന്ന ആ പെൺകുട്ടി തീർച്ചയായും ജീവിതത്തിൽ വിജയിച്ചിരിക്കണം. ഒരിക്കൽ സിഡ്നിയിൽ നിന്ന് സിംഗപ്പൂരിലേക്കുള്ള യാത്രയിൽ എന്റെ അടുത്ത സീറ്റിലിരുന്ന ആൾ പാകിസ്ഥാനിൽ നിന്ന് ഓസ്ട്രേലിയയിൽ കുടിയേറിയ ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിന് വിവിധ വിഷയങ്ങളിൽ നല്ല പാണ്ഡിത്യമുണ്ട്. വളരെ ഹൃദ്യമായ പെരുമാറ്റം, മനുഷ്യന്റെ സ്വാതന്ത്ര്യം, ഉള്ളിലെ നന്മ, ഇവയെക്കുറിച്ചൊക്കെ വലിയ സങ്കല്പങ്ങളുണ്ട്. പാകിസ്ഥാനും ഇന്ത്യയും ബംഗ്ലാദേശും വീണ്ടും ഒന്നാകുന്ന ഒരു കാലം വരും എന്ന വിശ്വാസമാണ് അദ്ദേഹത്തിന്. രാഷ്ട്രസങ്കല്പങ്ങൾ ഇന്റർനെറ്റ് യുഗത്തിൽ മാറിമറിയും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. ഇത്തരം നല്ല പ്രതീക്ഷകളുള്ള മനുഷ്യർ ലോകത്തിൽ ഏറെ ഉണ്ടായാൽ ലോകം ജീവിക്കാൻ കുറച്ചുകൂടി പറ്റിയ ഇടമായി മാറും. ഇനി ഒരിക്കലും കാണാനിടയില്ലാത്ത ആ സഹയാത്രികൻ മനുഷ്യ നന്മയിലുള്ള വിശ്വാസം നിലനിർത്തുവാൻ ഇന്നും എനിക്ക് പ്രേരണ നൽകുന്നു.